పూజందం రామరామీతి మధురం మధురాక్షరం ఆరుహ్య కవితాశాఖాం వందే వాల్మీకి కోకిలం. హరి ఓం. కഴിഞ്ഞ క్లాసిల్ നമ്മൾ രാമായണത്തെ പറ്റി സാമാന്യമായ ഒരു അവലോകനം ആണ് കണ്ടത്. വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പലതരത്തിലുള്ള രാമായണങ്ങളുണ്ടെന്നും അതിൽ വിദ്യാർത്ഥികൾ പഠനത്തിനായി ഉപയോഗിക്കുന്ന ശ്രീരാമോദന്തം എന്നൊരു കാവ്യമുണ്ട് എന്നും കണ്ടു. ശ്രീരാമോദന്തം എന്ന വാക്കിന് ശ്രീരാമൻ്റെ ഉദന്തം എന്നാണ് വിഗ്രഹവാക്യം. ശ്രീരാമസ്യ ഉദന്തഹ എന്ന് സംസ്കൃതത്തിൽ. ശ്രീരാമസ്യ ഉദന്തഹ ശ്രീരാമോദന്തഹ. ശ്രീരാമോദന്തം പ്രതിപാദിക്കുന്ന കാവ്യം ശ്രീരാമോദന്ത കാവ്യം. ഉദന്തം എന്ന വാക്കിന് വാർത്ത, പ്രവൃത്തി എന്നൊക്കെ അർത്ഥം. ശ്രീരാമൻ്റെ വാർത്ത, ശ്രീരാമൻ്റെ പ്രവൃത്തി, വാർത്ത പ്രവൃത്തിർ വൃത്താന്ത ഉദന്ത എന്ന് കോശത്തിൽ കാണാം. വാർത്ത പ്രവൃത്തി വൃത്താന്തം എന്നീ അർത്ഥത്തിലാണ് ഉദന്തം എന്ന ശബ്ദം എന്നർത്ഥം. ഈ ശ്രീരാമോദന്ത കാവ്യത്തിൽ 100-ൽ ശ്ലോകങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. ശ്രീരാമോദന്ത കാവ്യത്തിൻ്റെ രചയിതാവിനെ പറ്റിയിട്ട് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. കാരണം ഇത് ചിലർ പറയുന്നു നവാരണ്യ മഹീദേവൻ എന്നൊരു കവിയാണ് ഇത് രചിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. നവാരണ്യം എന്ന വാക്ക് ശരിക്ക് സംസ്കൃതീകരിച്ചൊരു വാക്കാണ്. നമുക്ക് കേരളത്തിൽ പുതുക്കാട് എന്നൊരു സ്ഥലമുണ്ട്. പുതുക്കാട് എന്നുള്ളതിനെ സംസ്കൃതീകരിച്ചുകൊണ്ട് പുതു എന്നുള്ളതിന് നവം, കാട് എന്നുള്ളതിന് അരണ്യം. അങ്ങനെ നവാരണ്യ മഹീദേവൻ, പുതുക്കാടുള്ള ഒരു ബ്രാഹ്മണൻ എഴുതിയ കൃതി എന്ന് ബാലപ്രബോധനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ബാലപ്രബോധനവും ശ്രീരാമോദന്തവും ഒരുമിച്ച് കാണുന്നത് കൊണ്ട് ഈ കൃതി നവാരണ്യ മഹീദേവൻ എഴുതിയതാണ് എന്നാണ് ഒരു അഭിപ്രായം. പിന്നെ ചരിത്രകാരന്മാർ, വടക്കുംകൂർ രാജരാജവർമ്മ, അദ്ദേഹം പറയുന്നത് പരമേശ്വരൻ എന്നൊരു കവിയാണ് ശ്രീരാമോദന്തം എഴുതിയത് എന്നാണ്. പരമേശ്വരൻ എന്നാണ് അദ്ദേഹം പേര് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കൃതിയുടെ കർത്താവാര് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗവേഷകന്മാർക്ക് തൽക്കാലം വിടാം. പരമഹംസ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നമുക്ക് മാമ്പഴം ആസ്വദിച്ചാൽ പോരെ, മാവിൻ്റെ ഇലകൾ എണ്ണേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്ന പോലെ നമുക്ക് കാവ്യം ആസ്വദിക്കുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ശ്രീരാമോദന്ത കാവ്യത്തിന് ചന്ദ്രിക എന്നൊരു വ്യാഖ്യാനം വടക്കുംകൂർ രാജരാജവർമ്മ പറയുന്നുണ്ട്. ചന്ദ്രിക എന്ന സംസ്കൃതത്തിൽ തന്നെ ഒരു വ്യാഖ്യാനമുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാഖ്യാനം കാവ്യത്തിന് ആവശ്യമാണ് എന്ന് തോന്നുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ചില ദീർഘമായിട്ടുള്ള സമാസങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ കുറച്ചങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യാഖ്യാന സഹായമില്ലാതെ തന്നെ സ്വയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാവ്യമാണ് ശ്രീരാമോദന്ത കാവ്യം. ഇതിൽ പൊതുവേ കാവ്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് മംഗളം ആചരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. മംഗളം, സമാപ്തി കാമോ മംഗളമാചരേത് എന്നാണ് പറയാറ്. സമാപ്തി കാമോ മംഗളമാചരേത്, സമാപ്തി ആഗ്രഹിക്കുന്നവർ മംഗളം ആചരിക്കണം എന്ന് പറയും. മംഗളം ചെയ്താലേ നിർവിഘ്നമായിട്ടുള്ള പരിസമാപ്തി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ചില ഗ്രന്ഥങ്ങളിൽ മംഗളം കാണുന്നില്ല, അതിന് ചർച്ച വരാറുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ മംഗളം കാണുന്നില്ലല്ലോ, പക്ഷേ ആ ഗ്രന്ഥങ്ങൾക്ക് സമാപ്തിയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആ ഗ്രന്ഥത്തിൽ മംഗളം ചെയ്തിട്ടില്ലെങ്കിലും ആ ഗ്രന്ഥകാരൻ പുറമെ എവിടെയെങ്കിലും വേറെ ഗ്രന്ഥങ്ങൾക്കോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ മംഗളത്തിൻ്റെ മാംഗളികനായിട്ടുള്ള ആചാര്യനാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ മംഗളം വേണ്ട എന്നുള്ള ഒരു ന്യായവും പറയുന്നുണ്ട്. എങ്കിലും പൊതുവേ ഗ്രന്ഥങ്ങളിൽ കണ്ടുവരുന്ന, കാവ്യങ്ങളിലും എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു മംഗളത്തോടു കൂടി തന്നെ ഒരു കാവ്യം ആരംഭിക്കുക എന്നുള്ളതാണ്. ചില കാവ്യങ്ങളിലാകട്ടെ ചില മംഗളവാചികളായിട്ടുള്ള ശബ്ദങ്ങൾ കാണാം. നമുക്ക് ഈ ശ്രീരാമോദന്തം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാംഗിത വക്ഷസം ശ്രീരാമോദന്തമാഖ്യാസ്യേ ശ്രീവാൽമീകി പ്രകീർത്തിതം. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാംഗിത വക്ഷസം ശ്രീരാമോദന്തമാഖ്യാസ്യേ ശ്രീവാൽമീകി പ്രകീർത്തിതം. ഇവിടെ ശ്രീ എന്ന ശബ്ദം, ശ്രീ എന്ന ശബ്ദം ഇവിടെ ഒരു സകല ഐശ്വര്യങ്ങളുടെയും ഒരു സാമാന്യവാചകം എന്ന നിലയ്ക്ക് ശ്രീ എന്ന ശബ്ദം ഒരു മംഗളവാചിയായ ശബ്ദമാണ് എന്നുള്ളതുകൊണ്ട് ഇത് തന്നെ ശ്രീ എന്ന ശബ്ദം തന്നെ ആ വാക്ക് തന്നെ മംഗളവാചിയായിട്ടാണ് പറഞ്ഞു വരുന്നത്. ശ്രീ എന്ന് തുടങ്ങുന്ന ധാരാളം കാവ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു മഹാകവി മാഘൻ എന്ന മഹാകവി തൻ്റെ മാഘം എന്ന കൃതി ആരംഭിക്കുന്നത് ശ്രീയപതി ശ്രീപതി ശാസിതും ജഗത് ജഗന്നിവാസോ വസുദേവസത്മനി എന്നാണ്. അപ്പോൾ അവിടെ ശ്രീ എന്നുള്ള ശബ്ദം മംഗളവാചിയായിട്ട് കാണാം. നമുക്ക് നാരായണീയം എടുത്തു നോക്കുകയാണെങ്കിലും ചില ഗ്രന്ഥങ്ങളിൽ മംഗള ആദിയായും മംഗള മധ്യമായും മംഗള അന്ത്യമായും അങ്ങനെ മൂന്ന് തരത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ മംഗളം ചെയ്ത് കാണാം. അവിടെ സാന്ദ്രാനന്ദ തനോഹരേ നനുപുര എന്ന് തുടങ്ങുന്ന ദശകം അവിടെ ആ പദ്യവും മംഗള മധ്യമായിട്ട് നാരായണീയ കാവ്യത്തെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയും കാണാൻ പറ്റും എന്നർത്ഥം. എന്തായാലും ഇവിടെ ഈ കാവ്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു ശ്ലോകം കിട്ടിയാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇതിലെ പദങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചു പറയുകയാണ്. എത്ര പദങ്ങളുണ്ട് എന്നുള്ളത് തിരിച്ചു പറയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനെ പദച്ഛേദം ചെയ്ത് പറയുക എന്ന് പറയുന്നു. പദച്ഛേദം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീപദിം എന്നുള്ളത് ഒരു പദമാണ്. പ്രണിപത്യാഹം എന്നുള്ള സ്ഥലത്ത് രണ്ട് പദങ്ങളുണ്ട്. പ്രണിപത്യ അഹം പ്രണിപത്യാഹം. ശ്രീവത്സാംഗിത വക്ഷസം എന്നുള്ളത് ഒരു പദം. ശ്രീരാമോദന്തമാഖ്യാസ്യേ എന്നുള്ളിടത്ത് രണ്ട് പദങ്ങളുണ്ട്. ശ്രീരാമോദന്തം എന്നുള്ളത് ഒരു പദം. ആഖ്യാസ്യേ എന്നുള്ളത് രണ്ടാമത്തെ പദം. പിന്നെ ശ്രീവാൽമീകി പ്രകീർത്തിതം എന്നുള്ളത് ഒറ്റപ്പദമാണ്. ഇങ്ങനെ ഒരു ശ്ലോകം കിട്ടുമ്പോൾ ഇങ്ങനെ പദച്ഛേദം ചെയ്തു. ഇപ്പോൾ പ്രണിപത്യാഹം എന്നുള്ളിടത്ത് രണ്ട് പദങ്ങളുണ്ടെന്ന് പറഞ്ഞു. ശ്രീരാമോദന്തമാഖ്യാസ്യേ എന്നുള്ളിടത്ത് രണ്ട് പദങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിലെ ക്രിയാപദം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം സംസ്കൃതത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ക്രിയയ്ക്കാണ് പ്രാധാന്യം പറയുന്നത്. ക്രിയ വാസ്തവത്തിൽ ക്രിയയാണ് വാക്യം എന്ന് തന്നെ ലക്ഷണം ചെയ്യുന്നുണ്ട്. ക്രിയ തന്നെയാണ് വാക്യം എന്ന് പറയുന്നുണ്ട്. കാരകാന്വിത ക്രിയാവാക്യം എന്ന് അമരകോശത്തിൽ കാണാം. ക്രിയ തന്നെയാണ് വാക്യം. കാരണം ക്രിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്രിയയിലേക്കാണ് അന്വയിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ വന്ദേ എന്ന് പറഞ്ഞു. വന്ദേ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വന്ദേ എന്ന് പറഞ്ഞാൽ കർത്തൃപദം അഹം എന്നുള്ളതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അഹം വന്ദേ, വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ മാതരം അഹം വന്ദേ എന്നാണ് അർത്ഥം. അപ്പോൾ ആ കർത്താവ് അതുകൊണ്ട് തന്നെ ക്രിയകൊണ്ട് തന്നെ നിശ്ചിതമാണ് എന്നർത്ഥം. അതുകൊണ്ട് ക്രിയയ്ക്കാണ് പ്രാധാന്യം, എപ്പോഴും ക്രിയയ്ക്കാണ് പ്രാധാന്യം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ക്രിയയാണ് വാക്യം എന്ന ലക്ഷണവും ചെയ്തിട്ടുള്ളത്. ക്രിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ക്രിയയിലേക്ക് അന്വയിക്കും. അങ്ങനെ ആ ക്രിയ കൊണ്ട് നമുക്ക് അതിൻ്റെ അർത്ഥാവഗതി കിട്ടും എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഇവിടെ ക്രിയാപദം പറയുന്നത് ആഖ്യാസ്യേ എന്നുള്ളതാണ്. ഇവിടെ ക്രിയാപദം ആഖ്യാസ്യേ എന്നുള്ളത് ക്രിയാപദമാണ്. ഈ വാക്കാണ് ക്രിയാപദം. ഇതിന് ഇവിടെ ധാതു ഖ്യാ എന്ന ധാതുവാണ്. ഖ്യാ എന്ന ധാതുവിന് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നതാണ് ധാതു എന്ന് പറയുന്നത്. ഇത് ഖ്യാ പ്രഗധനേ എന്നൊരു ധാതു ഉണ്ട്. ഖ്യാ പ്രഗധനേ, വേണ്ടും വണ്ണം പറയുക. പ്രഗധനേ പ്രകർഷേണ കഥനം, വേണ്ടും വണ്ണം പറയുന്നു എന്നർത്ഥം. ആഖ്യാസ്യേ എന്നുള്ളത് ഭാവികാലമാണ്. ഞാൻ പറയാൻ പോകുന്നു. അഹം ആഖ്യാസ്യേ. അപ്പോൾ ആഖ്യാസ്യേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നു. അഹം ആഖ്യാസ്യേ, അഹം എന്നുള്ളതും ശ്ലോകത്തിൽ കാണാം. ശ്രീപദിം പ്രണിപത്യ അഹം, അഹം ആഖ്യാസ്യേ, ഞാൻ പറയാൻ പോകുന്നു. അതായത് ഈ കവി ഗ്രന്ഥകർത്താവ് പറയാൻ പോകുന്നു. ഇനി നമ്മൾ ഒരു ആകാംക്ഷ ഉണ്ടാവും. ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു ആകാംക്ഷയുണ്ടാവും. എന്താണ് പറയാൻ പോകുന്നത്? കിം, എന്താണ് പറയാൻ പോകുന്നത് എന്നാണ് ചോദ്യം. ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ തന്നെ ഉത്തരം കിട്ടും. ശ്രീരാമോദന്തം എന്ന വാക്ക്. ശ്രീരാമസ്യ ഉദന്തഃ, ശ്രീരാമോദന്തഃ തം അതിനെ, ശ്രീരാമൻ്റെ വാർത്തയെ, ശ്രീരാമൻ്റെ പ്രവൃത്തിയെ, ശ്രീരാമചന്ദ്രൻ്റെ കഥയെ പറയാൻ പോകുന്നു. ശ്രീരാമോദന്തം ആഖ്യാസ്യേ. ഇങ്ങനെ അന്വയിച്ച് ഈ അന്വയം ആകാംക്ഷിച്ച് ആകാംക്ഷിച്ച് ഇങ്ങനെ അന്വയത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് രീതി. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അന്വയമൊക്കെ കാണാതെ പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇങ്ങനെ ആകാംക്ഷിച്ച് പഠിക്കുകയാണെങ്കിൽ അന്വയം കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അന്വയം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ ഇവിടെ ശ്രീരാമോദന്തം ആഖ്യാസ്യേ എന്ന് പറഞ്ഞു. ഇനി ഈ ശ്രീരാമോദന്തം എങ്ങനെയുള്ള ശ്രീരാമോദന്തമാണ് എന്നുള്ള ചോദ്യം. കഥം ഭൂതം, എങ്ങനെയുള്ളതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നു ശ്രീവാൽമീകി പ്രകീർത്തിതം. ശ്രീവാൽമീകിയാൽ പ്രകീർത്തിതമായ പ്രകർഷേണ കീർത്തിതമായ വാൽമീകി മഹർഷിയാൽ പറഞ്ഞു വെച്ച ആ രാമായണത്തെ, അപ്പോൾ അതിൻ്റെ അതേ കഥയാണ് അതുപോലെ തന്നെ പറഞ്ഞു വരികയാണ് ഞാൻ ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ വാൽമീകി രാമായണമാണ് എനിക്ക് കാവ്യം രചിക്കാനായിട്ടുള്ള ബീജം, അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ കാവ്യത്തെ ചമയ്ക്കുന്നത് എന്ന് പറയുന്നു. ഇനി ഒരു കാര്യം കൂടിയും പറയുന്നു, എന്ത് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ശ്ലോകത്തിൽ കാണാം ഒരു വാക്ക് പ്രണിപത്യ. പ്രണിപത്യ എന്നുള്ളത് സാങ്കേതികമായി ഒരു അവ്യയമാണ്, ല്യബന്ധം അവ്യയം എന്ന് പറയും. ഇതൊരു അവ്യയ ശബ്ദമാണ്. മൂന്ന് തരത്തിൽ ശബ്ദങ്ങളുണ്ട്, ഒന്ന് ക്രിയാപദങ്ങൾ, രണ്ട് നാമപദങ്ങൾ, മൂന്ന് അവ്യയങ്ങൾ. ഈ മൂന്ന് തരത്തിൽ ശബ്ദങ്ങളെ തിരിച്ചിരിക്കുന്നു. ഇപ്പോൾ ആഖ്യാസ്യ എന്ന് നമ്മൾ പറഞ്ഞത് ഒരു ക്രിയയാണ്, ഇവിടെ പ്രണിപത്യ എന്നുള്ളത് അവ്യയമാണ്. അവ്യയത്തിന് മാറ്റങ്ങളൊന്നുമില്ല, എന്നവ്യേതി തദവ്യയം എന്നാണ് പറയുക. അപ്പോൾ മാറ്റങ്ങളൊന്നുമില്ലാതെ അതുപോലെ തന്നെ ഇരിക്കും. നേരെ മറിച്ച് നാമപദങ്ങളോ ക്രിയാപദങ്ങളോ ഒക്കെ ആണെങ്കിൽ അവയ്ക്ക് വേറെ രൂപങ്ങൾ കാണാം. രാമ എന്നുള്ളത് രാമേണ, രാമം, രാമാദ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഭേദങ്ങൾ കാണാം. പക്ഷേ അവ്യയങ്ങൾക്ക് മാറ്റമില്ല എന്നുള്ളത് കൊണ്ടാണ് അവയ്ക്ക് ആ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രീപതിം പ്രണിപത്യ, ശ്രീപതിയെ പ്രണമിച്ചിട്ട്, പ്രണിപത്യ നത്വ, പ്രണിപത്യ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചിട്ട് എന്ന് പറഞ്ഞു. ശ്രീപതിം, ശ്രീപതി എന്നുള്ളതൊരു സമസ്തപദമാണ്. ശ്രീപതി എന്നുള്ളതിന് ശ്രിയ പതി എന്ന് അർത്ഥം പറയണം. ശ്രിയ പതി എന്ന് പറഞ്ഞാൽ ശ്രീയുടെ പതി. ശ്രീ എന്നുള്ളത് ലക്ഷ്മി എന്നർത്ഥം. ലക്ഷ്മീപതി, മഹാവിഷ്ണുവിനെ പ്രണമിച്ചിട്ട് എന്ന്. ഇനി ശ്രീപതി എന്നുള്ളതിന് ഒരു വിശേഷണം കൂടിയുണ്ട്. എങ്ങനെയുള്ള ശ്രീപതി എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുകയാണ് ശ്രീവത്സാങ്കിത വക്ഷസം എന്ന്. ശ്രീവത്സാങ്കിത വക്ഷസം, ശ്രീവത്സം എന്നുള്ള അംഗമുള്ള, അടയാളമുള്ള, അഥവാ ശ്രീവത്സേന അങ്കിതം വക്ഷ, ശ്രീവത്സേന അങ്കിതം വക്ഷ യസ്യ സഹ, ശ്രീവത്സം എന്നുള്ള അടയാളമുള്ള മഹാവിഷ്ണുവിനെ. ഈ ശ്രീവത്സം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു കഥ സാധാരണ പറയാറുണ്ട്. വൈകുണ്ഠത്തിൽ എല്ലാവരും മഹാവിഷ്ണുവിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോൾ അവിടെ മഹാവിഷ്ണുവിനെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു അടയാളം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഉരസ്സിൽ ഇങ്ങനെ ഒരു അടയാളമുണ്ട്, ശ്രീവത്സം എന്നൊരു അടയാളമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു, മഹാവിഷ്ണുവിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള ആണ് മഹാവിഷ്ണു. കാരണം എല്ലാവരും ഒരുപോലെ ഇരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ശ്രീവത്സം എന്ന അടയാളമുണ്ട് എന്നർത്ഥം. ഇതിനെപ്പറ്റി പുരാണങ്ങളിൽ പറഞ്ഞു വരുന്ന ഒരു കഥ, ഭൃഗു മഹർഷി സാധാരണ ആരാണ് ഏറ്റവും ക്ഷമയോടുകൂടിയവൻ എന്നുള്ള ഒരു സംശയം വന്നുകൊണ്ട് മൂന്ന് പേരുടെ അടുത്തേക്കും, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അടുത്തേക്ക് പോവുകയും മഹേശ്വരൻ കോപം കൊണ്ട് ഭൃഗു മഹർഷിയെ, അപ്പോൾ ഇവരെ ഉപദ്രവിക്കാൻ നോക്കുന്ന സമയത്ത് മഹേശ്വരൻ ഭൃഗു മഹർഷിയെ അട്ടിപ്പായിക്കുകയും, എന്നാൽ മഹാവിഷ്ണുവിൻ്റെ മാറിൽ ചവിട്ടുമ്പോൾ മഹാവിഷ്ണു അത് ക്ഷമിച്ചു. അങ്ങനെ സത്വഗുണാന്വിതനായിട്ടുള്ള മഹാവിഷ്ണു, പരിപൂർണ സത്വഗുണത്തോടുകൂടിയ മഹാവിഷ്ണു എന്ന് പറഞ്ഞ് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. അങ്ങനെ ഭൃഗുമഹർഷിയുടെ ചവിട്ടേറ്റുണ്ടായ പാടാണ് ശ്രീവത്സം എന്ന പാട് എന്നുള്ള രീതിയിലൊക്കെ കഥകളൊക്കെ നമുക്ക് കാണാറുണ്ട്. നാരായണീയത്തിലും സൂര്യസ്പർദ്ധകിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ടോദ്യൻ മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ, ശ്രീവത്സദീപ്രം ഭജേ, ശ്രീവത്സം എന്നതുകൊണ്ട് ദീപ്രമാകുന്ന, ദീപ്തമാകുന്ന, ശോഭിക്കുന്ന മഹാവിഷ്ണുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പല കാവ്യങ്ങളിലും നമുക്കിത് കാണാം. എന്തായാലും ഈ ശ്ലോകത്തിൻ്റെ നമ്മളിപ്പോൾ ഏകദേശം അന്വയം പറഞ്ഞു കഴിഞ്ഞു. അഹം ശ്രീവാൽമീകി പ്രകീർത്തിതം ശ്രീരാമോദന്തം ആഖ്യാസ്യേ എന്നുള്ളതാണ് ഇവിടെ വാക്യം. അങ്ങനെ ശ്രീപതിം പ്രണിപത്യ ശ്രീരാമോദന്തം ആഖ്യാസ്യേ എന്നുള്ള രീതിയിൽ അന്വയം നമുക്ക് പറയാം. ഒരിക്കൽ കൂടി ഈ ശ്ലോകം വായിക്കാം. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീരാമോദന്തമാഖ്യാസ്യേ ശ്രീവാൽമീകി പ്രകീർത്തിതം അഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീപതിം പ്രണിപത്യ ശ്രീവാൽമീകി പ്രകീർത്തിതം ശ്രീരാമോദന്തം ആഖ്യാസ്യേ. ഞാൻ ശ്രീവത്സാങ്കിത വക്ഷസായിരിക്കുന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചുകൊണ്ട് ശ്രീവാൽമീകി മഹർഷി പറഞ്ഞു വെച്ച ശ്രീരാമൻ്റെ കഥയെ അതുപോലെ തന്നെ ചൊല്ലാം, അതുപോലെ തന്നെ പറയാം എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ശ്ലോകം ഇങ്ങനെയാണ്, പുരാ വിശ്രവസഃപുത്രോ രാവണോ നാമ രാക്ഷസ ആസീദസ്യാനുജൗ ചാസ്താം കുംഭകർണ വിഭീഷണൗ. പുരാ വിശ്രവസഃപുത്രോ രാവണോ നാമ രാക്ഷസ ആസീദസ്യാനുജൗ ചാസ്താം കുംഭകർണ വിഭീഷണൗ. ഇവിടെ ക്രിയാപദം ആസീദ് എന്നുള്ളതാണ്. ആസീദ് എന്നുള്ളതിന് ഉണ്ടായിരുന്നു എന്നർത്ഥം. അസുധാതു, അസുധാതു ലങ് ലകാരം, ലങ് എന്നുള്ളത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ഒരു ലകാരമാണ്, ഒരു ടെൻസ് ആണ്. അപ്പോൾ ആസീദ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആകാംക്ഷ വരും, ആരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ആകാംക്ഷ വരും. അപ്പോൾ അവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ശ്ലോകത്തിൽ, രാവണോ നാമ രാക്ഷസ, രാവണ നാമ രാക്ഷസ, രാവണോ നാമ, രാവണ നാമ, രാവണോ നാമ, രാവണോ നാമ രാക്ഷസ ആസീത് എന്ന് പറഞ്ഞു. രാവണൻ എന്നു പേരായ ഒരു രാക്ഷസനുണ്ടായിരുന്നു. രാവണൻ എന്ന വാക്കിനർത്ഥം രാവയതി എന്നാണ്. രാവയതി ഭീഷയതി സർവാനിതി, എല്ലാവരെയും ഭീഷണം എന്നുള്ള വാക്കിനെ പേടിപ്പെടുത്തുന്നവൻ, എല്ലാവരെയും പേടിപ്പെടുത്തുന്നവൻ ആണ് രാവണൻ എന്നുള്ളത്. ഇപ്പോൾ രാവണൻ്റെ കഥ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഈ നിരുക്തി സംഗതമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇദ്ദേഹം രാക്ഷസനാണെങ്കിലും ദേവന്മാരെ മാത്രമല്ല, മനുഷ്യന്മാരെ മാത്രമല്ല, അസുരന്മാരെയും പേടിപ്പിക്കുന്നുണ്ട്. അസുരന്മാരും രാക്ഷസന്മാരും രണ്ടു കൂട്ടരാണ്. അപ്പോൾ ഈ അസുരന്മാരെയും സുരന്മാരെയും മനുഷ്യരെയും എല്ലാ മൂന്ന് ലോകത്തിലുള്ള ആളുകളെയും പേടിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് രാവണൻ എന്നുള്ളത്. അതുകൊണ്ട് രാവയതി ഭീഷയതി ഇതി രാവണൻ എന്നുള്ള അർത്ഥം സംഗതമാണ്. ഇദ്ദേഹം കീദൃശ വിശ്രവസഃ പുത്ര, വിശ്രവസിൻ്റെ പുത്രൻ. വിശ്രവസ് എന്നുള്ളത് സകാരാന്ത ശബ്ദമാണ്. ശരിക്ക് ശബ്ദം വിശ്രവാഹ എന്നുള്ളതാണ്. വിശ്രവാഹ വിശ്രവസൗ വിശ്രവസ എന്നാണ് ശബ്ദം. വിശ്രവസിൻ്റെ പുത്രനാണ് ഈ രാവണൻ എന്ന് പറയുന്നു. അപ്പോൾ രാവണൻ്റെ ഒരു വംശാവലി, വംശാവലിയെ പറ്റിയിട്ടൊന്നും രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ ആദ്യ ഭാഗത്ത് പറയുന്നില്ല. നേരെ മറിച്ച് ഉത്തരകാണ്ഡത്തിൽ ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, രാവണനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് രാമചന്ദ്രൻ്റെ ഒരു സംഭാഷണത്തിൽ നിന്നാണ് രാവണൻ്റെ കഥയും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ കഥ ഇങ്ങനെയാണ് പറയുന്നത്, ബ്രഹ്മദേവൻ്റെ പുത്രന്മാരായിട്ടാണ് നമ്മൾ സപ്തർഷികളെ പറഞ്ഞു വരുന്നത്. സപ്തർഷികൾ, സപ്തർഷികൾ വസിഷ്ഠൻ, മരീചി, അത്രി, അംഗിരസ്, പുലസ്ത്യൻ, പുലഹ, ക്രതു, ഈ ഏഴുപേരെയാണ് സപ്തർഷികൾ എന്ന് പറയുന്നത്. ഈ സപ്തർഷികളിൽ പേരുകളിൽ ചില മാറ്റങ്ങൾ ചില പുരാണങ്ങളിൽ കാണാം. ഈ സപ്തർഷികളെ ശരിക്ക് ആകാശത്തിലെ രാശിമണ്ഡലങ്ങളായിട്ട് ജ്യോതിഷികൾ കണക്കാക്കാറുണ്ട്, ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണക്കാക്കാറുണ്ട്. അങ്ങനെയും സപ്തർഷികളെ പറഞ്ഞു വരാറുണ്ട് എന്നർത്ഥം. ഈ സപ്തർഷികളിൽ ഏഴുപേരിൽ പുലസ്ത്യൻ എന്ന സപ്തർഷിയുടെ പുത്രനാണ് പൗലസ്ത്യൻ. പുലസ്ത്യൻ്റെ പുത്രൻ പൗലസ്ത്യൻ. വേറൊരു പേര് വിശ്രവസ്. പൗലസ്ത്യൻ്റെ മറ്റൊരു പേരാണ് വിശ്രവസ് എന്നുള്ളത്. അപ്പോൾ പുലസ്ത്യൻ്റെ പുത്രൻ പൗലസ്ത്യൻ അഥവാ വിശ്രവസ്. വിശ്രവസ് എന്നുള്ളത് വാസ്തവത്തിൽ ശ്രവണം, കേൾക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ വേദാധ്യയനം ചെയ്ത് വേദജപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കേട്ട് കേട്ട് ഉണ്ടായിട്ടുള്ള പുത്രൻ എന്നുള്ള രീതിയിലാണ് വിശ്രവസ് എന്നുള്ളത്. അപ്പോൾ അതികേമനായ പുത്രനാണ് എന്നർത്ഥം. അദ്ദേഹത്തെ പറ്റി രാമായണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, സത്യവാൻ ശീലവാൻ ശാന്ത സ്വാധ്യായ നിരത ശുചി സർവഭോഗീഷ്വസംസക്തോ നിത്യം ധർമ്മപരായണ. നിത്യം ധർമ്മപരായണനായിട്ടുള്ള ഒരു ഋഷി, അങ്ങനെയുള്ള ഒരു ഋഷിയാണ് പൗലസ്ത്യൻ എന്ന് പറയുന്നത്. സർവഭോഗീഷു അസംസക്ത, എല്ലാ ഭോഗങ്ങളിലും എല്ലാ സുഖങ്ങളിലും അസംസക്തൻ. സുഖങ്ങളിലെല്ലാം ആസക്തിയില്ലാതെ, സുഖങ്ങൾ വേണ്ട എന്ന് വയ്ക്കുകയല്ല, സുഖങ്ങളിൽ പക്ഷേ ആസക്തിയില്ലാതിരിക്കുക എന്നുള്ളതാണ്. സത്യവാൻ ശീലവാൻ ശാന്ത, ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെയാണ് പൗലസ്ത്യ മഹർഷിക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പൗലസ്ത്യ മഹർഷിക്ക് അഥവാ വിശ്രവസിന് ഇടവിട എന്നുള്ളത് ഭരദ്വാജ ഋഷിയുടെ പുത്രിയാണ്. അവരിലുണ്ടാവുന്ന വിശ്രവസിനും ഇടവിടയ്ക്കും ഉണ്ടാവുന്ന പുത്രനാണ് വൈശ്രവണൻ എന്ന് പറയുന്നത്. വൈശ്രവണൻ കുബേരൻ്റെ പേരാണ്. അപ്പോൾ കുബേരൻ എന്നൊരു പുത്രൻ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. കുബേര ത്രയംബകസഖ, ത്രയംബകസഖൻ എന്നും പറയുന്നുണ്ട്. പരമേശ്വരൻ്റെ, പരമേശ്വരനാണ് കൂട്ടുകാരൻ, ത്രയംബകസഖ. കുബേര ത്രയംബകസഖ, അതുപോലെ ധനധൻ എന്നൊരു പര്യായം കാണുന്നുണ്ട്. ധനധൻ എന്നുള്ള വാക്കിന് ധനത്തെ ദാങ് പാലനെ എന്നുള്ളതാണ്, ധനത്തെ പാലനം ചെയ്യുന്നത് എന്നാണ് ധനധൻ എന്നുള്ള അർത്ഥം. ധനം കൊടുക്കുന്നതിൽ താല്പര്യമുള്ള ഒരാളല്ല, ധനത്തെ പാലനം ചെയ്യുന്നതിൽ, ധനം സംരക്ഷിച്ചു വയ്ക്കുന്നതിൽ തൃപ്തിയുള്ള ഒരാളായിട്ടാണ് കുബേരനെ പുരാണങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുബേരന് ചെറിയൊരു അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം ശമിപ്പിക്കലൊക്കെയാണ് ഗണപതി പ്രാതൽ തുടങ്ങിയിട്ടുള്ള കഥകളിലൊക്കെ വരുന്നത്. അപ്പം എന്തായാലും കുബേരൻ്റെ കഥ വരുന്നുണ്ട്. ആ ഈ വിശ്രവസിലേക്ക് നമ്മൾ വരുമ്പോൾ വിശ്രവസിനെ രാക്ഷസന്മാരുടെ, അതായത് മാല്യവാൻ്റെ വംശത്തിൽ സുമാലിയുടെ പുത്രിയായ കേകസിയിൽ ഉണ്ടാവുന്ന പുത്രനാണ് രാവണൻ എന്ന് പറയുന്നത്. അപ്പോൾ രാവണൻ്റെ ഒരു വംശാവലിയാണ് പറയുന്നത്. വിശ്രവസ് എന്നുള്ള ഋഷിക്ക് മാല്യവാൻ്റെ വംശത്തിൽ സുമാലിയുടെ പുത്രിയായ കേകസിയിലുണ്ടാകുന്ന പുത്രൻ. അതുകൊണ്ട് വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസ എന്ന് മാത്രമേ കാവ്യത്തിൽ പറയുന്നുള്ളൂ. പക്ഷേ തുടങ്ങിയിട്ടുള്ള വംശാവലികളും മറ്റും നമുക്ക് രാമായണത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നർത്ഥം. എന്തായാലും ഇവിടെ നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം. പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസ ആസീത് അസ്യ അനുജൗ ചാസ്താം കുംഭകർണ വിഭീഷണവും കുംഭകർണ വിഭീഷണവും അസ്യ അനുജൗ ച ആസ്താം. ആസ്താം എന്നുള്ളതും ഒരു ക്രിയാപദമാണ്. ആസീത് ആസ്താം ആസൻ എന്നുള്ളത്. ആസീത് എന്നുള്ളത് ഏകവചനം, ആസ്താം എന്നുള്ളത് ദ്വിവചനം. രണ്ട് പേരുണ്ടെങ്കിൽ ദ്വിവചനം ഉപയോഗിക്കുന്നു. ആസൻ എന്നുള്ളത് ബഹുവചനം. അപ്പോൾ കുംഭകർണ വിഭീഷണവും ആസ്താം, കുംഭകർണനും വിഭീഷണനും ഒരു സമാസമാണ്. കുംഭകർണശ്ച വിഭീഷണശ്ച കുംഭകർണ വിഭീഷണവും ആസ്താം എന്ന്. അപ്പോൾ ഇങ്ങനെ രണ്ട് അനുജന്മാരും ഈ വിശ്രവസിൻ്റെ പുത്രനായ രാവണന് ഉണ്ടായിരുന്നു എന്ന് ശ്ലോകത്തിൽ പറഞ്ഞു. ഈ ശ്ലോകം ഒന്നും കൂടി നമുക്ക് വായിക്കാം. പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസ ആസീദസ്യാനുജൗ ചാസ്താം കുംഭകർണ വിഭീഷണവും. അന്വയം: പുരാ വിശ്രവസ പുത്രഃ രാവണഃ നാമ രാക്ഷസഃ ആസീത് അസ്യ അനുജൗ കുംഭകർണ വിഭീഷണൗ ച ആസ്താം. രാവണഃ ആസീത് കുംഭകർണ വിഭീഷണവും ആസ്താം. രാവണഃ എന്നുള്ളത് ഏകവചനമായതുകൊണ്ട് ആസീത് എന്ന് പറഞ്ഞു. കുംഭകർണ വിഭീഷണവും എന്നുള്ളത് ദ്വിവചനമായതുകൊണ്ട് ആസ്താം എന്ന് ക്രിയ പ്രയോഗിച്ചു. ക്രിയയിൽ വ്യത്യാസം വരുന്നു എന്നർത്ഥം. കർത്താവിനനുസരിച്ച് ക്രിയയിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ ഈ ദ്വിവചനം എന്നുള്ളത് സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാ ഭാഷകളിലും നമുക്ക് ഈ ദ്വിവചനം കാണാൻ പറ്റില്ല. മലയാളത്തിലൊന്നും അങ്ങനെ ദ്വിവചനം ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇവിടെയൊക്കെ ദ്വിവചനം, രണ്ട് പേര് കർത്താവായിട്ട് വരുന്ന സമയത്ത് ക്രിയാപദത്തിന് മാറ്റം വരുന്നു എന്നുള്ളത് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ആസീത് അസ്യ അനുജൗ ആസീദസ്യാനുജൗ ച ആസ്താം ചാസ്താം എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ പദച്ഛേദം പറയണം. ഒരു തവണ കൂടി ശ്ലോകം വായിക്കാം. പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസ ആസീദസ്യാനുജൗ ചാസ്താം കുംഭകർണ വിഭീഷണവും. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. തേ തു തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേധസം വവ്രിരേ ച വരാനിഷ്ടാൻ അസ്മാത് ആശ്രിതവത്സലാത്. ഇനി എന്ത് ചെയ്യുന്നു? തേ എന്ന് പറഞ്ഞു. തേ എന്നുള്ളത് സഹ തൗ തേ, തേ എന്നുള്ളത് അവർ എന്ന് പറഞ്ഞു. തേ വവ്രിരേ എന്നുള്ളതാണ് ഇവിടെ ക്രിയാപദം. വവ്രിരേ എന്നുള്ള വാക്കിന് വരിച്ചു എന്നർത്ഥം. വവ്രിരേ വരിച്ചു. വവ്രേ വവ്രാതേ വവ്രിരേ എന്നാണ് മൂന്ന് വചനങ്ങൾ. വവ്രേ വവ്രാതേ വവ്രിരേ വവ്രിരേ വരിച്ചു എന്നർത്ഥം. ആര് വരിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് തേ വവ്രിരേ, അവർ വരിച്ചു. അവർ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് പേരും, കുംഭകർണ വിഭീഷണ രാവണ, ഈ മൂന്ന് പേരും വരിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് വരിച്ചത്, വരങ്ങൾ വരിച്ചത്? തീവ്രേണ തപസ, തീവ്രേണ തപസ, സാധാരണ തപസ്സല്ല, തീവ്രമായ തപസ്സിനാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കം പ്രത്യക്ഷീകൃത്യ, ഒരാളെ പ്രത്യക്ഷമാക്കിക്കൊണ്ടാണ്. വേധസം പ്രത്യക്ഷീകൃത്യ എന്ന് പറഞ്ഞു. വേധസം, വേധ എന്നുള്ള വാക്കിന് ബ്രഹ്മാവ് എന്നർത്ഥം. ബ്രഹ്മ ആത്മഭൂസുരജ്യേഷ്ഠ പരമേഷ്ഠീ പിതാമഹ ഹിരണ്യഗർഭോ ലോകേശ സ്വയംഭൂ ചതുരാനന ധാത അബ്ജയോ നിർദ്രുഹിണോ വിരിഞ്ചി കമലാസന സൃഷ്ട പ്രജാപതിർവേധ വിധാത വിശ്വസൃവിധി. ഇതൊക്കെ ബ്രഹ്മാവിൻ്റെ പര്യായങ്ങളാണ്. വേധസ് എന്നുള്ളത് വിധിക്കുന്നത്, വേധസ് എന്നുള്ളത് കവിവേധസ് എന്നുള്ള രീതിയിൽ വാൽമീകിയെ പറയാറുണ്ട്. കാരണം വാൽമീകിയും ചെയ്യുന്നത് സൃഷ്ടിയാണല്ലോ. ഇപ്പോൾ കവി സൃഷ്ടി ഒന്ന്, പിതാമഹൻ്റെ സൃഷ്ടി, ബ്രഹ്മദേവൻ്റെ സൃഷ്ടി, ഇവിടെ കവി സൃഷ്ടി. അതുകൊണ്ടാണ് വാൽമീകിയെ കവിവേധസ് എന്നുള്ളത് പറയുന്നത്. എന്തായാലും ഇവിടെ വേധസം പ്രത്യക്ഷീകൃത്യ, ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കിക്കൊണ്ട്, പ്രത്യക്ഷീകൃത്യ എന്ന് ദീർഘം പറയുമ്പോൾ അതുവരെ പ്രത്യക്ഷമായിരുന്നില്ല എന്നർത്ഥം. വ്യാകരണം പറയുന്ന സമയത്ത് അവിടെ അഭൂത തദ്ഭാവേച്വി എന്നൊക്കെയുള്ളൊരു വ്യാകരണ നിയമമൊക്കെ പറയാറുണ്ട്. നമ്മൾ ആ നിയമങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതുവരെ പ്രത്യക്ഷമല്ലാത്തത് പ്രത്യക്ഷമാക്കി, പ്രത്യക്ഷീകൃത്യ എന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ടവർ ഇഷ്ടാൻ വരാൻ വവ്രിലേ, ഇഷ്ടമുള്ള വരങ്ങൾ, തീവ്രമായ തപസ്സാണ്. അപ്പോൾ ഈ തപസ്സിൻ്റെ വിശേഷണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു പല കാര്യങ്ങളിലും കാവ്യങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. സ്വമുഖൈർ അർച്ചിതേശ്വരം, സ്വന്തം മുഖങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ടുള്ള തപസ്സാണ് രാവണൻ്റെ എന്നുള്ള കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ഇഷ്ടാൻ വരാൻ വവ്രിലേ എന്ന് പറഞ്ഞു. ഇനി ബ്രഹ്മദേവൻ്റെ ഒരു വിശേഷണം കൂടിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, ആശ്രിത വത്സലഹ എന്ന്. ആശ്രിത വത്സലഹ, ആശ്രിതേഷു വത്സലഹ, ആശ്രയിക്കുന്നവരിലെല്ലാം വാത്സല്യം ചൊരിയുന്ന, അങ്ങനെയുള്ളതാണ് ബ്രഹ്മദേവൻ. അപ്പോൾ ആശ്രയിക്കുന്നവർക്കൊക്കെ അഭയം കൊടുക്കുന്ന, വാത്സല്യം കൊടുക്കുന്ന, അങ്ങനെ അനുകമ്പ തോന്നിക്കൊണ്ട് അങ്ങനെ വരങ്ങൾ കൊടുത്തു. അപ്പോൾ ഈ വരം കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം പിന്നീട് കാണാം. അപ്പോൾ പലർക്കും ഈ വരം കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ബ്രഹ്മദേവൻ പലയിടത്തും അങ്ങനൊരു കാര്യം വരുന്നുണ്ട്. ബ്രഹ്മദേവൻ പലർക്കും വരം കൊടുക്കുകയും പിന്നീട് ആ വരം പിന്നീട് ലോകോപദ്രവമായി തീരുകയും പിന്നീട് ഇത് ലോകമംഗളത്തിനായി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന കാര്യങ്ങളിൽ, വരുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ശ്ലോകത്തിൽ പറയുന്നത്, തേതു തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേധസം വവ്രിരേച വരാനിഷ്ടാൻ അസ്മാത് ആശ്രിതവത്സലാൽ. ഈ ആശ്രിതവത്സനായ ബ്രഹ്മദേവനിൽ നിന്ന് ഇവർ ഇഷ്ടമുള്ള വരങ്ങൾ പ്രാപിച്ചു, വവ്രിരേ നേടിയെടുത്തു എന്ന് പറയുന്നു. ശ്ലോകം ഒന്നും കൂടിയും വായിക്കാം. തേതു തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേധസം വവ്രിരേച വരാനിഷ്ടാൻ അസ്മാത് ആശ്രിതവത്സലാത്. വരാൻ ഇഷ്ടാൻ അസ്മാത് ആശ്രിതവത്സലാത് എന്നിങ്ങനെ ധാരാളം പദങ്ങൾ കാണാം. വരാൻ ഇഷ്ടാൻ അസ്മാത് ആശ്രിതവത്സലാത്, നാല് പദങ്ങൾ കൂടിയിട്ടുള്ള ഒരു പദമാണ് വരാനിഷ്ടാൻ അസ്മാത് ആശ്രിതവത്സലാത് എന്നുള്ളത്. അപ്പോൾ അവിടെ പദച്ഛേദമുണ്ട് എന്നുള്ളത്. അപ്പോൾ അന്വയം, തേതു തീവ്രേണ തപസ വേധസം പ്രത്യക്ഷീകൃത്യ അസ്മാത് ആശ്രിതവത്സലാത് ഇഷ്ടാൻ വരാൻ വവ്രിരേച. അവർ തീവ്രമായ തപസ്സുകൊണ്ട് ബ്രഹ്മദേവനെ പ്രത്യക്ഷമാക്കിയിട്ട് ആ ആശ്രിതവത്സലനായ ബ്രഹ്മദേവനിൽ നിന്ന് ഇഷ്ടമുള്ള വരങ്ങൾ വരിക്കുകയും ചെയ്തു എന്ന് മലയാളത്തിൽ അർത്ഥം പറയാം. തേതു തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേധസം വവ്രിരേച വരാനിഷ്ടാൻ അസ്മാത് ആശ്രിതവത്സലാത് എന്ന്. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. ഈ ശ്ലോകത്തിൽ പറയുന്നു, രാവണോ മാനുഷാദന്യൈ അവധ്യത്വം തഥാനുജ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ അവൃണീതച എന്ന്. ഇവിടെ ക്രിയാപദം അവൃണീത എന്നുള്ളതാണ്. അവൃണീത, അവൃണീത എന്നുള്ളതിനും നേരത്തെ പറഞ്ഞ വരിച്ചു എന്നർത്ഥം. വൃണ് എന്നുള്ളതാണ് ധാതു. ആ ധാതുവിൻ്റെ ഭൂതകാലത്തിൽ ഉള്ള രൂപമാണ് അവൃണീത. ലംഗലകാരത്തിലുള്ള രൂപമാണ് അവൃണീത എന്നുള്ളത്. അവൃണീത, അവൃണാതാം, അവൃണത എന്ന മൂന്ന് രൂപം. എന്താണ് വരിച്ചത് എന്ന് പറയുന്നു. അവധ്യത്വം, മാനുഷാദന്യൈഹി അവധ്യത്വം, മനുഷ്യരിൽ നിന്നല്ലാതെ എന്ന് വെച്ചാൽ മനുഷ്യർ മാത്രമേ പറ്റുള്ളൂ, മനുഷ്യരിൽ നിന്നല്ലാതെ അവധ്യത്വം, വേറെ ആർക്കും വധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവധ്യത്വം. അവധ്യസ്യ ഭാവ എന്നുള്ളതാണ് അവധ്യത്വം എന്നുള്ള വാക്കിന് പിരിച്ചു പറയുകയാണെങ്കിൽ അത് സമസ്തപദമാണ്. അവധ്യസ്യ ഭാവ അവധ്യത്വം എന്നുള്ളത്, ഇതാണ് രാവണൻ വരിക്കുന്ന വരം എന്ന് പറയുന്നത്. അവധ്യത്വം, അമാനുഷാദ് അവധ്യത്വം എന്ന് പറയുന്നു. പിന്നെ കുംഭകർണനും വിഭീഷണനും അവരും എന്താണ് വരിച്ചത് എന്ന് പറയുന്നുണ്ട്. കുംഭകർണൻ നിർദേവത്വേച്ഛയാ നിദ്രാം, നിർദേവത്വം, ദേവന്മാരില്ലാതെ പോകട്ടെ, നിഷ്ക്രാന്ത ദേവ നിർദേവ ഇതി തസ്യ ഭാവ നിർദേവത്വം, തസ്യ ഇച്ഛ നിർദേവത്വേച്ഛ എന്ന് പറയും. ദേവന്മാരില്ലാതെ പോകട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട്, പക്ഷെ പറഞ്ഞു വരുന്ന സമയത്ത് അത് നിർദേവത്വം എന്നുള്ളത് നിദ്രാവത്വം എന്നായി മാറിപ്പോയി. സരസ്വതി നാവിൽ വന്നിരുന്ന അത് മാറ്റി എന്നൊക്കെയുള്ള കഥകളൊക്കെ കാണാം ചില പുരാണങ്ങളിൽ. അപ്പോൾ എന്തായാലും നിർദേവത്വേച്ഛയ, നിർദേവത്വം എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ നിദ്രാവത്വം എന്നുള്ളത് വന്നതുകൊണ്ട് അദ്ദേഹം നിദ്രാവത്വം, നിദ്രാവത്വം എപ്പോഴും ഉറങ്ങുന്ന ഭാവം, അവസ്ഥ എന്നുള്ള ഒരു വരമാണ് കുംഭകർണൻ നേടിയത് എന്നർത്ഥം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവണൻ കുംഭകർണൻ ഇതിൽ കാമമോഹിതനായ രാവണനെ ഹനിച്ചു എന്നുള്ള ഒരർത്ഥം മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമഃ ശാശ്വതീ സമാ യത് ക്രൗഞ്ചമിഥുനാദേകം അവധീ കാമമോഹിതം എന്ന പദ്യത്തിനുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാവണനും കുംഭകർണനും വാസ്തവത്തിൽ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ ഇവരുടെ വീണ്ടുമുള്ള ജന്മമാണ് ശരിക്ക് രാവണനും കുംഭകർണനും എന്നുള്ള കഥയൊക്കെ നമുക്ക് ഭാഗവതത്തിൽ കാണാൻ പറ്റും. അവിടെ പറയുന്നു, ഭാഗവതത്തിൽ പറയുന്നു, സനകാദി മഹർഷിമാർ എന്ന് പറയുന്ന ഒരു നാല് പേരുണ്ട്. സനകാദി മഹർഷിമാർ മഹാവിഷ്ണുവിനെ കാണാനായി വൈകുണ്ഠത്തിലെത്തുന്ന സമയത്ത് അവിടെ ദ്വാരപാലകന്മാരായിട്ട് രണ്ടുപേരാണുള്ളത്. ഒന്ന് ജയൻ, രണ്ടാമത്തെ ആളുടെ പേര് വിജയൻ. ഇവർ രണ്ടുപേരും ഈ സനകാദി മഹർഷിമാരെ തടയുകയും ഇതിനെ തുടർന്ന് കോപത്തോടുകൂടി സനകാദി മഹർഷിമാർ ഇവരെ ശപിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ ഭൂമിയിൽ രാക്ഷസന്മാരായിട്ടുള്ള ജന്മം, നീചജന്മത്തിനെ പ്രാപിക്കട്ടെ എന്നുള്ള രീതിയിൽ ശാപമേൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ അപ്പോൾ അവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. സനകാദി മഹർഷിമാർ സാധാരണ ശാന്ത സ്വഭാവമുള്ളവരാണ്, മഹർഷിമാർ ആരെയും ശപിക്കാറില്ല. പിന്നെ എന്തുകൊണ്ട് ശപിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമെന്ന നിലയിലാണ് നമുക്ക് അവിടെ പറയുന്നത്. ഭട്ടതിരി പറയുന്നത്, സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ, എല്ലാം അങ്ങയുടെ പ്രേരണ കൊണ്ട് സംഭവിക്കുന്നതാണല്ലോ, ഭഗവാന്റെ പ്രേരണ കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ എന്തോ ഒരു പ്രേരണയുണ്ട്, എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ഫലിതവും കലർന്ന ഒരു വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ശരിക്ക് വാസ്തവത്തിൽ അവിടെ ഭട്ടതിരി പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ജന്മം, മൂന്ന് ജന്മങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ എന്നിങ്ങനെ രണ്ടുപേരായിട്ട് ജനിച്ചു. അതിനുശേഷമാണ് രാവണനും കുംഭകർണനും. അതിനുശേഷം പിന്നീട് മൂന്നാമത്തെ ജന്മമാണ് ശിശുപാലനും ദന്തവക്തനുമായിട്ട് ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൂന്ന് ജന്മങ്ങളെ പറ്റിയിട്ടുള്ള കഥകളുണ്ട്. അപ്പോൾ രാവണ കുംഭകർണന്മാർ യഥാർത്ഥത്തിൽ ജയവിജയന്മാരുടെ ജന്മമാണ് എന്നർത്ഥം. അപ്പോൾ ഇവർ ജയവിജയന്മാർ പറയുന്നുണ്ട് സനകാദി മഹർഷിമാരോട് ശാപമോക്ഷം ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യം, ഞങ്ങളെങ്ങനെ ജനിക്കുകയാണെങ്കിലും വേണ്ടില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഭഗവത് ഭക്തി മാത്രമാണ് എന്നുള്ളതാണ് അവർ ഒരു ചോദിക്കുന്ന കാര്യം. അപ്പോൾ ഭഗവത് ഭക്തി ഉണ്ടാവണം, ഏത് ജന്മത്തിൽ എങ്ങനെ ജനിച്ചാലും ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും ഞങ്ങൾക്ക് ഭഗവത് ഭക്തി ഉണ്ടാവണം. അപ്പോൾ രാവണൻ്റെയും ഒരു തരത്തിലുള്ള ഭക്തിയാണ്. നമ്മൾ കംസൻ്റെയൊക്കെ ഭക്തിയൊക്കെ പറയുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, പല തരത്തിലുള്ള ഭക്തിയെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പോൾ രാവണൻ്റെയും ഒരു ദ്വേഷം കൊണ്ടുള്ള ഒരു ഭക്തിയാണ് രാവണൻ്റെന്നർത്ഥം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ വാൽമീകി രാമായണത്തിലൊക്കെ രാവണനെ വർണ്ണിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ തന്നെ സ്വയം രഘുവംശത്തിൽ കാളിദാസൻ പറയുന്നുണ്ട്, ജേതാരം ലോകപാലാനാം സുമുഖൈരർച്ചിതേശ്വരം രാമ തുലിത കൈലാസം അരാതിം ബഹുവമന്യത. അരാതിയെ, ശത്രുവിനെ ബഹുമാനിച്ചു ശ്രീരാമചന്ദ്രൻ എന്നാണ് പറയുന്നത്. രാവണനെ ബഹുമാനിച്ചു. എന്തുകൊണ്ടാണ്? കാരണം അത്രയും പ്രതാപശാലിയാണ്, ധാരാളം ഗുണങ്ങളും ഉണ്ട്, പക്ഷേ കാമമോഹിതനാണ്. ചില ദോഷങ്ങൾ ചിലപ്പോൾ നമ്മളെ എല്ലാ ഗുണങ്ങളെയും എടുത്തു കളയും മാത്രം ശക്തിയുള്ള ചില ദോഷങ്ങളുണ്ട്. അപ്പോൾ ഈ ദോഷങ്ങളെ വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പോൾ കാമമോഹിതനായി എന്നുള്ളതാണ് രാവണന് പറ്റിയ വീഴ്ച. ധാരാളം ഗുണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ജേതാരം ലോകപാലാനാം സുമുഖൈ അർച്ചിതേശ്വരം രാമ തുലിത കൈലാസം. തുലിത കൈലാസനായ രാവണനെ, അങ്ങനെയുള്ള ഐശ്വര്യങ്ങളോടുകൂടി ആ രാവണനെയാണ് രാമൻ ബഹുമാനിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള രംഗങ്ങൾ കാണാം. ലങ്ക വർണ്ണിക്കുന്ന സമയത്ത് ധാരാളം ദേവീദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ലങ്കയായിട്ട് നമുക്ക് വാൽമീകി രാമായണത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ശിവന്റെ ഭക്തനായിട്ടുള്ള രാവണൻ എന്നുള്ള നിലയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ ധാരാളം ഗുണങ്ങളോട് കൂടിയിട്ടും രാവണനെ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് എന്നർത്ഥം. പക്ഷേ ദോഷം എന്നും ദോഷമാണ്. ഏകോഹി ദോഷോ ഗുണസന്നിപാതേ നിമജ്ജതീന്തോ കിരണേഷ്വിവാംഗ എന്നൊക്കെയുള്ള കാളിദാസൻ പറയുന്നുണ്ട്. ഒരു ദോഷമുള്ള വെച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചില ദോഷങ്ങൾ നമ്മുടെ എല്ലാ ഗുണങ്ങളെയും അസ്തമിപ്പിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ നമ്മൾ കരുതിയിരിക്കണം എന്നർത്ഥം. അതാണ് നമുക്ക് രാവണൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് രാമായണം പഠിക്കുന്ന സമയത്ത് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ കാവ്യ പ്രയോജനം എന്താണ് രാമായണം പഠിക്കുന്ന സമയത്ത് ചോദിക്കുന്ന സമയത്ത് പറയുന്നത്, രാമാധിപത് വർത്തിതവ്യം, രാമനെപ്പോലെയാകണം, രാമൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ ആവണം എന്ന രാവണാധിപത്, രാവണനെ പോലെ ആവരുത് എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാമായണ കാവ്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഇവരുടെ ജന്മങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഈ ശ്ലോകം ഒന്നുകൂടിയും വായിക്കാം. രാവണോ മാനുഷാധന്യൈ അവധ്യത്വം തഥാനുജ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ അവൃണീത ച. ഇവിടെ അന്വയം, രാവണ മാനുഷാധന്യൈ അവധ്യത്വം. ഇപ്പോൾ മനുഷ്യന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തുച്ഛന്മാരാണല്ലോ, ദേവന്മാരും അസുരന്മാരൊക്കെ ആണെങ്കിൽ അവർ ശക്തിയുള്ളവരാണ്. ഇപ്പം മനുഷ്യന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പുച്ഛഭാവം, ആ പുച്ഛഭാവമാണ് പിന്നീട് രാവണന് വിനയായിട്ട് വരുന്നത്. ഓരോ സമയത്തും യുദ്ധത്തിന് പോകുന്ന സമയത്തൊക്കെ രാമനെ എന്നെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ശരിക്കും രാവണനെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ രാമൻ അത് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒപ്പമുള്ള ആളുകളും അങ്ങനെയും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ കൂട്ടുകെട്ടും പ്രധാനമാണ്, ഇതും നമുക്ക് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പമുള്ള എല്ലാവരും രാമനെ രാവണനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഉപദേശമാണ് രാവണന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവസാന സമയം വരെ. ഇതാണ് രാവണന്റെ പതനത്തിന് കാരണമാകുന്നത്. അപ്പോൾ മനുഷ്യനെ എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്, മനുഷ്യനെ വധിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് മാനുഷാധന്യൈഹി അവധ്യത്വം എന്ന് പറയുന്നത്. തഥാ അനുജഃ കുംഭകർണഃ നിർദേവത്വേച്ഛയാ നിദ്രാം അവൃണീതച, നിദ്രയെയും നേടി എന്ന് പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, വിഭീഷണോ വിഷ്ണുഭക്തിം വവ്രേ സത്വഗുണാൻവിത തേഭ്യ ഏതാൻ വരാൻ ദത്വാ തത്രൈവാന്തർദധേ പ്രഭു. വിഭീഷണോ വിഷ്ണുഭക്തിം വവ്രേ സത്വഗുണാൻവിത തേഭ്യ ഏതാൻ വരാൻ ദത്വാ തത്രൈവാന്തർദധേ പ്രഭു. വിഭീഷണ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു, രണ്ടുപേർ എങ്ങനെയുള്ള വരങ്ങളാണ് നേടിയതെന്ന് പറഞ്ഞു. വിഭീഷണനാകട്ടെ സത്വഗുണാൻവിത, ഇത് വിഭീഷണൻ ഒരു വിശേഷണമാണ്. എങ്ങനെയുള്ള വിഭീഷണൻ? സത്വഗുണാൻവിത, സത്വഗുണങ്ങളോട് കൂടിയ, സത്വഗുണൈഹി അന്വിത. അപ്പോൾ സത്വഗുണത്തെ പറ്റിയിട്ട് ഇവിടെ പറയുന്നില്ലേ, സത്വഗുണത്തെ പറ്റിയിട്ട് നമ്മൾ ഇവിടെ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്. തത്ര സത്വം നിർമ്മലത്വാത്, നൈർമല്യമാണ്, ജ്ഞാനമാണ് സത്വഗുണം എന്നുള്ള രീതിയിലൊക്കെ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുകൊണ്ട് കൂട്ടി വായിക്കണം എന്നർത്ഥം. പ്രകാശമാനമായിട്ടുള്ള സത്വഗുണം, സുഖത്തോടു കൂടിയിട്ടുള്ള സത്വഗുണം, ജ്ഞാനികളോട് കൂടി ചേരുന്ന അത്യന്തം സുഖമാണ് സത്വഗുണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നൈർമല്യമാണ്, ദോഷങ്ങളില്ലാത്ത, അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് വിഭീഷണൻ. അതുകൊണ്ട് വിഭീഷണനെ പൊതുവേ ഈ മൂന്ന് പേരെയും, കുംഭകർണൻ, രാവണൻ, വിഭീഷണൻ, ഇവരെ മൂന്ന് പേരെയും വാസ്തവത്തിൽ മൂന്ന് ഗുണങ്ങളുടെ പ്രതീകങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. വിഭീഷണൻ സത്വഗുണത്തിൻ്റെ പ്രതീകവും, രാവണൻ രജോ ഗുണത്തിൻ്റെ പ്രതീകവും, അതുപോലെ കുംഭകർണൻ തമോ ഗുണത്തിൻ്റെ പ്രതീകം. തമോ ഗുണത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രകടത അല്ലെങ്കിൽ അതിൻ്റെ പ്രാകട്യം എന്ന് പറയുന്നത് ഈ നിദ്രയൊക്കെ അതിൻ്റെ ഒരു തമോ ഗുണം തന്നെയാണ്. ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് സത്വഗുണം അതുപോലെ തന്നെയാണ്. പക്ഷേ ഉള്ളിൽ ജ്ഞാനം പ്രകാശിച്ചിരിക്കുന്ന അവസ്ഥയാണ് സത്വഗുണം എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ ഒരുപോലെ എന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ വ്യത്യാസമുണ്ട് എന്നർത്ഥം. അപ്പോൾ സത്വഗുണത്തോടു കൂടിയതാണ് വിഭീഷണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്നതും വരിക്കുന്നതും വവ്രേ എന്ന ക്രിയാപദം, വവ്രേ വിഷ്ണുഭക്തിം, വിഷ്ണുഭക്തിം വവ്രേ, വിഷ്ണുഭക്തിയെയാണ് അദ്ദേഹം വരിക്കുന്നത്. വവ്രേ വവ്രാതേ വവ്രിരേ എന്ന ക്രിയാപദം, ഏകവചനത്തിൽ വവ്രേ, ഇവിടെ വിഭീഷണൻ എന്നുള്ളതാണ് കർത്താവ്. സത്വഗുണാൻവിത വിഭീഷണ വവ്രേ, വിഷ്ണുഭക്തിയും വവ്രേ, വിഷ്ണുഭക്തിയെ പ്രാർത്ഥിച്ചു, വിഷ്ണുഭക്തിയെ വരിച്ചു, ഇതാണ് അദ്ദേഹം തേടുന്ന വരം എന്ന് പറയുന്നത്. ഇനി പ്രഭുവാകട്ടെ, പ്രഭു ബ്രഹ്മദേവൻ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? തേഭ്യ ഏതാൻ വരാൻ തത്വ തേഭ്യ, അവർക്കായിക്കൊണ്ട്, ചതുർത്ഥി വിഭക്തി, അവർക്കായിക്കൊണ്ട് ഏതാൻ വരാൻ തത്വ, ഈ പറഞ്ഞ വരങ്ങളെ നൽകിക്കൊണ്ട്, ദത്വ തത്രൈവ അന്തർധതേ, അവിടെ തന്നെ അന്തർധാനം ചെയ്തു, അവിടെ തന്നെ അപ്രത്യക്ഷമായി എന്നർത്ഥം. അന്തർധതേ എന്നുള്ളൊരു ക്രിയാപദമാണ് അപ്രത്യക്ഷമായി എന്നുള്ളത്. അപ്പോൾ ഏതാൻ വരാൻ തേഭ്യ ദത്വ പ്രഭു ബ്രഹ്മദേവ തത്ര ഏവ അന്തർധതേ, അവിടെ തന്നെ അപ്രത്യക്ഷമായി എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. വിഭീഷണോ വിഷ്ണുഭക്തിം വവ്രേ സത്വഗുണാൻവിത തേഭ്യ ഏതാൻ വരാൻ ദത്വാ തത്രൈവാന്തർദധേ പ്രഭു. ഇവിടെ അന്വയം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സത്വഗുണാൻവിത വിഭീഷണ വിഷ്ണുഭക്തിം വവ്രേ. സത്വഗുണാൻവിതനായ വിഭീഷണൻ വിഷ്ണുഭക്തിയെയാണ് വരിച്ചത്. ഏതാൻ വരാൻ തേഭ്യ ദത്വ, ഈ വരങ്ങളെല്ലാം അവർക്ക് നൽകിയിട്ട്, തേഭ്യ ദത്വ പ്രഭു തത്ര ഏവ അന്തർധതേ, പ്രഭുവായ ബ്രഹ്മദേവൻ അവിടെ തന്നെ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. നമ്മൾ 5 ശ്ലോകങ്ങളാണ് ഇന്ന് കണ്ടത്. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം, ഈ ശ്ലോകങ്ങളുടെ അന്വയം എന്നിവ നമ്മൾ ചർച്ച ചെയ്തു. ഈ ശ്ലോകങ്ങളെ ഒന്നുകൂടി ഒരു തവണ കൂടി വായിച്ചിട്ട് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ശ്ലോകങ്ങളൊന്നും കൂടി വായിക്കാം. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാംഗിതവക്ഷസം ശ്രീരാമോദന്തമാഖ്യാസ്യേ ശ്രീവാൽമീകി പ്രകീർത്തിതം പുരാ വിശ്രവസഃ പുത്രോ രാവണോ നാമ രാക്ഷസ ആസീദസ്യാനുജൗ ചാസ്താം കുംഭകർണവിഭീഷണൗ തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേധസം വവ്രിരേ ച വരാനിഷ്ടാൻ അസ്മാത് ആശ്രിതവത്സലാത് രാവണോ മാനുഷാദന്യൈഃ അവധ്യത്വം തഥാനുജ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ അവൃണീത ച വിഭീഷണോ വിഷ്ണുഭക്തിം വവ്രേ സത്വഗുണാന്വിത തേഭ്യ ഏതാൻ വരാൻ ദത്വാ തത്രൈവാന്തർദധേ പ്രഭു. ഇവിടെ നിർത്താം. ഹരി ഓം.